2018 ഒക്ടോബർ 26 വെള്ളിയാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറി കെ സോമപ്രസാദ് MB എഴുതിയ ലേഖനം ദളിത് പീഡനത്തിന്റെ നാൾവഴികളിലൂടെ. പട്ടികജാതി ക്ഷേമസമിതിയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 26, 27, 28 തീയതികളിൽ പാലക്കാട് നടക്കുകയാണ്. പ്രവർത്തനത്തിന്റെ 6 വർഷം പൂർത്തിയാകുമ്പോൾ 10,45,000 അംഗങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ദളിത് പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ് പട്ടികജാതി ക്ഷേമസമിതി. കേരളത്തിനകത്തും പുറത്തും പട്ടിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന എല്ലാ പ്രശ്നങ്ങളോടും സമയബന്ധിതമായി PKS പ്രതികരിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം നേടി വർഷം ഇത്രയായിട്ടും ഇന്ത്യയാകെ ദളിതർ ഇന്നും കടുത്ത വിവേചനങ്ങളും അവകാശലംഘനങ്ങളും നേരിടുകയാണ്. ഗുജറാത്ത് സംഭവം മറക്കുന്നതെങ്ങനെ? പശുവിനെ കൊന്നു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് 4 ദളിത് യുവാക്കളെ അർത്ഥനഗ്നരാക്കി മർദ്ദിച്ച് വണ്ടിയുടെ പിറകിൽ കെട്ടിവലിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. അധസ്ഥിതനെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിച്ച മഹാത്മാഗാന്ധിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നാട്ടിൽ ദളിത് വേട്ട തുടരുകയാണ്. ദളിത് ചെറുപ്പക്കാരൻ ഇതര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് അയാളുടെ 2 സഹോദരിമാർ പരസ്യ ബലാത്സംഗത്തിനിരയായി. ക്ഷേത്രദർശനത്തിനെത്തിയ ദളിത് വൃദ്ധനെ ഭാര്യയുടെയും സഹോദരന്റെയും മുന്നിൽ വച്ച് വെട്ടിയതിനു ശേഷം മണ്ണെണ്ണയൊഴിച്ചു ചുട്ടുകൊന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ദളിതരുടെ വീടുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെത്തി സോപ്പും ഷാമ്പുവും വിതരണം ചെയ്യുന്നു. കുളിച്ച് ശുദ്ധമായി പരിപാടിക്ക് വരാനാണത്രേ. ദളിതർക്ക് നേരെ രൺവീർ സേന പോലെയുള്ള സവർണ സായുധ സംഘങ്ങൾ നടത്തിയ കൂട്ടക്കുരുതികളിൽ ശിക്ഷിക്കപ്പെട്ടവരെ വെറുതെ വിടാൻ നീതിന്യായ സ്ഥാപനങ്ങൾ നിരത്തുന്ന കാരണങ്ങൾ അംഗീകരിക്കാവുന്നതല്ല. കോടതിയുടെ തെറ്റായ ഇടപെടലായിരുന്നു പട്ടികജാതി പട്ടികവർഗ നിയമം പ്രയോജനരഹിതമാക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി വിധി. സംവരണം ഭരണകൂടത്തിലെ ദളിത് പങ്കാളിത്തം ഉറപ്പാക്കാൻ കൂടിയാണെന്ന കാര്യം കോടതികൾ മറന്നുപോകുന്നു. കേന്ദ്ര സർക്കാർ പട്ടിക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യുകയാണ്. 1980 മുതലുള്ള പ്രത്യേക ഘടക പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടു. ജനസംഖ്യാനുപാതികമായ തുക NDA സർക്കാർ മാറ്റിവയ്ക്കുന്നില്ല. 3,32,000 കോടി രൂപയുടെ വെട്ടിക്കുറയ്ക്കൽ ഇതുവരെ കേന്ദ്രം വരുത്തി. പട്ടിക പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള 7,000 കോടി രൂപയുടെ സ്കോളർഷിപ്പ് കുടിശ്ശികയാണ് തീർക്കാനുള്ളത്. ദളിതരുടെ പ്രതിഷേധത്തെ BJP സർക്കാരുകൾ തോക്കും ലാത്തിയും കൊണ്ടാണ് നേരിട്ടത്. വെടിവെപ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു. പോലീസിനൊപ്പം സംഘപരിവാറുകാരും ആക്രമണത്തിൽ പങ്കാളികളായി. BJP ദളിതരെയും അവർ വെറുതെ വിട്ടില്ല. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് നിരവധി മാസങ്ങൾ ജയിലിലായിരുന്നു. നിലപാടിനെതിരെ BJP MP പോലും പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ദളിത് സൌഹൃദ സമീപനമാണ് കേരളത്തിലെ LDF സർക്കാരിന്റേത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ദളിത് നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകം. കുറ്റവാളികളെ കണ്ടെത്താൻ UDF സർക്കാർ ഒന്നും ചെയ്തില്ല. LDF അധികാരത്തിൽ വന്നയുടൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൊലയാളിയെ നിയമത്തിനു മുന്നിലെത്തിച്ചു. ജിഷയുടെ അമ്മയ്ക്ക് പ്രതിമാസം 5,000 രൂപ പെൻഷനും വീടും നിർമ്മിച്ചു നൽകി. സഹോദരിക്ക് സർക്കാർ ജോലിയും ഉറപ്പാക്കി. മലപ്പുറം സ്വദേശിയായ ദളിത് നഴ്സിംഗ് വിദ്യാർത്ഥിനി കർണാടകത്തിൽ വെച്ച് ക്രൂരമായ റാഗിങ്ങിന് വിധേയമായി മരണത്തെ മുഖാമുഖം കാണുന്ന സ്ഥിതിയുണ്ടായി. വിദ്യാർത്ഥിനിയെ സൌജന്യ വിദഗ്ധ ചികിത്സ നൽകി രക്ഷപ്പെടുത്തിയ സർക്കാർ അവർക്ക് കേരളത്തിൽ പഠനം തുടരാൻ അവസരം നൽകി. സ്റ്റൈപ്പൻഡ്, അലാംസം ഗ്രാന്റ് തുടങ്ങിയ 9% വർദ്ധിപ്പിച്ചു. ദളിത് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠനം നടത്താനുള്ള പദ്ധതിയൊരുക്കി. പഠനവീട് എന്ന ആശയം നടപ്പാക്കി. UDF സർക്കാരിന്റെ കാലത്ത് പണിപാതിയിൽ നിന്നുപോയ 16,360 വീടുകൾ പൂർത്തീകരിക്കാൻ ധനസഹായം നൽകി. 23,841 പുതിയ വീടുകളുടെ നിർമ്മാണം നടന്നുവരുന്നു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പാക്കി വരുന്ന ചികിത്സാ ധനസഹായ പദ്ധതി 47,496 രോഗികൾക്ക് ആശ്വാസമായി. സർക്കാർ നടപ്പാക്കുന്ന 4 മിഷനുകളുടെയും പ്രധാന ഗുണഭോക്താക്കൾ പട്ടിക വിഭാഗക്കാരാണ്. ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്നും 1,100 വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിച്ചതും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. PKS ആവശ്യപ്പെട്ടുവന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗ നിയമനങ്ങളിലെ സംവരണം LDF സർക്കാർ നടപ്പിലാക്കി. മറ്റു സംസ്ഥാനങ്ങളിൽ പട്ടികജാതിക്കാരെ അമ്പലങ്ങളിൽ നിന്ന് മാട്ടിയകറ്റുമ്പോൾ കേരളത്തിൽ അവരെ പൂജാരിമാരായി നിയമിക്കുന്നു. എന്നാൽ നാം പോരാട്ടം നടത്തി അവസാനിപ്പിച്ച ദുരാചാരങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുകയാണ്. സുപ്രീംകോടതിയുടെ ശബരിമല യുവതി പ്രവേശന ഉത്തരവിന്റെ പേരിൽ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും തിരികെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കോടതിയും ഭരണഘടനയും ഇടപെടാൻ പാടില്ലത്രേ. അത്യന്തം അപകടകരമായ വാദമാണിത്. കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവസരമുള്ളപ്പോൾ തന്നെ അവർ വിവിധ വിവേചനങ്ങൾക്ക് വിധേയമാകുന്നുമുണ്ട്. സർക്കാർ ഖജനാവിൽ നിന്നും 10,000 കോടി രൂപ പ്രതിവർഷം ചെലവഴിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ തൊഴിലവസരം ലഭിക്കുന്നില്ല. അതിശീഘ്രം നടക്കുന്ന പൊതുമേഖലാ സ്വകാര്യവൽക്കരണം പട്ടിക വിഭാഗങ്ങളുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കുന്നു. ഈ കുറവ് പരിഹരിക്കാൻ സ്വകാര്യ മേഖലയിലും തൊഴിൽ സംവരണം ഏർപ്പെടുത്തണം. വ്യാപകമാകുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ എന്ന പോലെ പഠിക്കാൻ അവസരമുണ്ടാകണം. എല്ലാ താൽക്കാലിക കരാർ, ദിവസക്കൂലി, കുടുംബശ്രീ നിയമനങ്ങളിലും സംവരണം നടപ്പാക്കണം. ഭൂരഹിതരായിട്ടുള്ള ദളിത് കർഷകർക്ക് 50 സെന്റ് വീതം കൃഷിഭൂമി നൽകണം. തുടങ്ങി കേരളത്തിലെ ദളിതർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാന സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം ഭാവി പരിപാടികളും ആസൂത്രണം ചെയ്യും.